ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വായനശാല അപകടകാരികളാണ് എന്ന് കവിയും നിരൂപകനും ഗവേഷകനും വിവർത്തകനും അതിനുമൊക്കെ ഉപരിയായി പ്രഗത്ഭനായ അധ്യാപകനുമായിരുന്ന ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ പറഞ്ഞതായി എവിടെയോ വായിച്ചിട്ടുണ്ട്. മലയാള കവിതയിൽ ആധുനികതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രധാനികളിൽ ഒരാളായ അയ്യപ്പ പണിക്കർ ആക്ഷേപഹാസ്യത്തിന് പ്രാധാന്യമുള്ള നിരവധി കാർട്ടൂൺ കവിതകൾ കൂടി മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വായനശാല അപകടകാരികളാണ് എന്ന പ്രസ്താവത്തിന്റെ ഉള്ളറിയുന്നത്. വെറുമൊരു മോഷ്ടാവായൂരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിച്ച കവിയാണ്. അപ്പോൾ മോഷണത്തെ അവകാശമാക്കി മാറ്റി പൊതുമുതൽ കക്കുന്ന പെരുംകള്ളന്മാരെ എന്തു വിളിക്കും എന്ന് തുണിയും ഭക്ഷണ സാധനങ്ങളും മാത്രം മോഷ്ടിക്കുന്ന ഒരു സാധാ കള്ളൻ ചോദിക്കുന്നതാണത്. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു ഉഗ്രൻ രാഷ്ട്രീയ കവിതയുണ്ട്, കടുക്ക എന്നാണ് പേര്. കടുക്കത്തോടിടിച്ചിട്ട് കലക്കി കഷായമാക്കി കഴുത്തിൽ കൂടി ഇറക്കുമ്പോൾ അമ്മച്ചി കടിച്ചല്ലേ പിടിച്ചല്ലേ കടുപ്പം കാട്ടല്ലേ കടുക്ക ഞാൻ കുടിച്ചേക്കാം എന്നാണ് ആ കവിത. അങ്ങനെ രാഷ്ട്രീയ കവിതകൾക്കും കാർട്ടൂൺ കവിതകൾക്കും മലയാളത്തിൽ വിലാസമുണ്ടാക്കിയ കവി അയ്യപ്പ പണിക്കർ വായനശാല അപകടകാരികളാണ് എന്ന് പറയണമെങ്കിൽ ഉച്ചത്തിൽ പൊട്ടാൻ ശേഷിയുള്ള എന്തോ ഒന്ന് ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവണം. ശരിക്കും അതൊരു ഉഗ്രൻ ബോംബ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, ഒരു ഗ്രാമത്തിൽ ഒരു വായനശാലയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാമം ഗ്രാമമല്ലാതായിത്തീരും. ഒരു നാട്ടിൻപുറത്ത് വായനശാല വരുമ്പോൾ അവിടെ ഒരു വിപ്ലവം നടക്കുകയാണ്. അവിടെ പോയി ആളുകൾ പുസ്തകം വായിച്ചെന്നു വരും, അതിന്റെ ഫലമായി അവരുടെ മനസ്സ് വളർന്നെന്നു വരും. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെട്ടില്ല എന്നു വരും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന് തോന്നിയെന്നു വരും. അതുകൊണ്ട് വായനശാലകൾ അപകടകാരികളാണ്. നോക്കൂ, അയ്യപ്പ പണിക്കർ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ ലോക ചരിത്രത്തിൽ തന്നെ വായനശാലകൾ അഗ്നിക്കിരയാക്കിക്കളഞ്ഞ സംഭവങ്ങളുണ്ട്. ശരിക്കും നമ്മുടെ നാടിന്റെ സൗഭാഗ്യമായിരുന്നു വായനശാലകൾ. അവിടെ ആളുകൾ എത്തുന്നു, പത്രവും പുസ്തകങ്ങളും വായിക്കുന്നു, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നു, മനസ്സ് വളർന്ന് സ്വാർത്ഥതയും ഇടുങ്ങിയ ചിന്താഗതിയും തീരെ ഇല്ലാതാകുന്നു, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന ചിന്ത ഉടലെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലം. അതൊക്കെ പോയി എന്ന് പരിഭവിക്കാൻ വരട്ടെ. വായനശാലകൾ ഒരു നാടിന്റെ കൂട്ടായ്മയെ ഒരു കോട്ടവും തട്ടാതെ കാത്തുസൂക്ഷിക്കുന്ന ഇടങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വായനശാലയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ EMS പുരസ്കാരം നേടിയ ഈ വായനശാലയുടെ പ്രവർത്തനം അറിയുമ്പോൾ നമ്മളും കൊതിച്ചുപോകും, ഇതുപോലൊന്ന് നമ്മുടെ നാട്ടിൻപുറത്തും സജീവമായി ഉണ്ടായെങ്കിൽ എന്ന് ലൈബ്രറി പ്രസിഡന്റ് സജി മുളന്തുരുത്തി പറയുന്നു.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 15 വർഷം മുൻപാണ് മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറി സ്ഥാപിതമാവുന്നത്. പുരോഗമന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ 1932 സ്ഥാപിതമായ വായനശാല ഏതാണ്ട് 90 വർഷം ഇപ്പോ പിന്നിട്ടിരിക്കുമ്പോഴാണ് EMS പുരസ്കാരം ഈ വായനശാലയ്ക്ക് ലഭിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഈ വായനശാലയുടെ നിലവിലുള്ള മന്ദിരം പണിയുന്നത് 2004 അന്ന് ആ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടത്താനെത്തിയത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായരാണ്. ശിലാസ്ഥാപനം നടത്തി 20 മിനിറ്റ് മാത്രം നീണ്ട ഒരു പ്രസംഗം അദ്ദേഹം നടത്തി. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും തട്ടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ 4-5 വായനശാലകൾക്ക് ഞാൻ തറക്കല്ലിട്ടിട്ടുള്ളൂ, തറക്കല്ലിട്ടതൊന്നും മോശമായിട്ടില്ല. 2004 വിജയദശമി ദിനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഇന്ന് ഏതാണ്ട് 100% അർത്ഥവത്തായി എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഈ ഒരു വായനശാല കേവലം പുസ്തക വിതരണത്തിൽ മാത്രമല്ല ശ്രദ്ധിച്ചിട്ടുള്ളത്, വായനശാലയുടെ അകവും പുറവും ഒരേപോലെ നന്നാകണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വായനശാലയുടെ ഭരണസമിതി.
ഞായറൊഴികെ ദിവസവും രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കുന്ന വായനശാലയ്ക്ക് 3000-ലേറെ അംഗങ്ങളുണ്ട്. ഇതിൽ 200-ലേറെ പേർ സജീവ അംഗങ്ങളാണ്. 20-ലേറെ പേർ ദിവസവും വായനശാല സന്ദർശിക്കുന്നു. പത്രങ്ങളും ആനുകാലികങ്ങളും വായിക്കാനായി എത്തുന്നവർ വേറെ. മഹാത്മാഗാന്ധി സാഹിത്യം, മെഡിക്കൽ, കരിയർ ഗൈഡൻസ് എന്നീ 3 മേഖലകളിലുള്ള റഫറൻസ് വിഭാഗങ്ങൾ വായനശാലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു വായനശാലയിൽ സാധാരണമല്ലേ എന്ന് തോന്നാം. 400,000 പുസ്തകങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഡിജിറ്റൽ കാറ്റലോഗിംഗ് നടത്തിയ പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത്. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ തിരയുന്ന പുസ്തകം ലഭ്യമാണോ എന്നറിയാം. ഓർക്കുക, ഇതൊരു സാധാരണ ഗ്രാമീണ വായനശാലയാണ്. എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ വായനശാല ഒരു നാടിന്റെ കൂട്ടായ പ്രവർത്തനമാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കണം. ഗ്രാമത്തിലെ തരിശുകിടക്കുന്ന പാടശേഖരങ്ങൾ പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്ത് ചെങ്ങോലപ്പാടം കുത്തരി എന്ന ബ്രാൻഡിൽ വായനശാല വിപണിയിലെത്തിക്കുന്നു. നെൽകൃഷി ഇല്ലാത്ത സമയങ്ങളിൽ അച്ചിങ്ങപ്പയറാണ് പാടത്ത് കൃഷി ചെയ്യുന്നത്.
2017 മുതൽ മുളന്തുരുത്തി പഞ്ചായത്തിലെ ചെങ്ങോലപ്പാടം പാടശേഖരത്തിൽ 6 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും പയർ കൃഷിയും മാറി മാറി ഈ വായനശാല പ്രവർത്തകർ ചെയ്തു വരുന്നു. നെൽകൃഷി ഒക്ടോബർ മാസം മുതൽ ഏതാണ്ട് ഒരു ഫെബ്രുവരി മാസം വരെയും തുടർന്ന് പയർ കൃഷി ഫെബ്രുവരി ഒരു പകുതി മുതൽ ഏതാണ്ട് മെയ് മാസം അവസാനം വരെ മഴ തുടങ്ങുന്നത് വരെയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. 5R5 എന്ന ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഈ നെല്ല് കൃഷി ചെയ്ത് ജൈവ രീതിയിൽ നെൽകൃഷി നടത്തി ആ നെല്ല് ആ ഇവിടെ മില്ലിൽ കുത്തിയെടുത്ത് ആ അരി ചെങ്ങോലപ്പാടം കുത്തരി എന്ന പേരിൽ നമ്മൾ വിപണിയിൽ ഇറക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി മുളന്തുരുത്തി വായനശാലയോട് ചേർന്നുള്ള വിൽപ്പനശാലയിൽ കുത്തരി ലഭ്യമാണ്. നിങ്ങൾ വായനശാലയിൽ പുസ്തകം എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതോടൊപ്പം കുത്തരി ലഭിക്കുന്നു, അല്ലെങ്കിൽ കുത്തരി ആവശ്യമെങ്കിൽ നാടൻ കുത്തരി ലഭിക്കുന്നു എന്നുള്ള സവിശേഷത കേരളത്തിലധികം വായനശാലകളിൽ ഇല്ല എന്ന് ഞങ്ങൾ കരുതുകയാണ്. അതോടൊപ്പം തന്നെ ജൈവ പയർ കൃഷി, അത് ചെങ്ങോലപ്പാടത്തെ ഈ പാടശേഖരത്തിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്ത് അവിടെ നിന്ന് തന്നെ ലൈബ്രറി പ്രവർത്തകർ തന്നെയാണ് ഈ പയർ പറിച്ച് വളരെ ലൈവായി ആ പറിക്കുന്ന പയർ അപ്പോൾ തന്നെ ഈ പാടശേഖരത്തിനരികിൽ റോഡിൽ തന്നെ ഒരു തട്ടിട്ട് അവിടെ തന്നെ വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരാശരി 20,000 മുതൽ 35,000 രൂപ വരെ ലാഭം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. വളരെ വോളണ്ടറി ആയിട്ടാണ് വായനശാല പ്രവർത്തകരും സമീപത്തുള്ള വീട്ടമ്മമാരും വീട്ടുകാരും എല്ലാം ഇവ ഈ ലൈബ്രറിയുടെ ഈ പയർ കൃഷിയോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കൃഷിയെ വളരെ ജനകീയമായി അല്ലെങ്കിൽ ജനാധിപത്യപരമായി നാട്ടുകാർക്ക് വിഷം ചേരാത്ത അല്ലെങ്കിൽ ഒരു തുള്ളി രാസവളം ചേരാത്ത നല്ല പയർ കൊടുക്കാനും നല്ല അരി കൊടുക്കാനും ഈ വായനശാലയ്ക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു.
തീർന്നില്ല, സോപ്പ് നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, LED ബൾബ് നിർമ്മാണം എന്നിവയിലുമുണ്ട് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വായനശാലയ്ക്ക് ഔട്ട്ലെറ്റുമുണ്ട്. ഇങ്ങനൊരു നാടിന് വെളിച്ചമേകിക്കൊണ്ട് ഒരു വായനശാല പ്രവർത്തിക്കുകയാണ്. ശരിക്കും ഇനി അയ്യപ്പ പണിക്കർ പറഞ്ഞത് ഓർത്തു നോക്കൂ, വായനശാല അപകടകാരി തന്നെയല്ലേ? മറ്റുള്ളവർ പലതിന്റെയും പേരിൽ തല്ലുകൂടി നടക്കുമ്പോൾ ഇവിടെ നാട്ടുകാർ ഒത്തുകൂടി മനസമാധാനത്തോടെ കഴിയുന്നു. വിഷമില്ലാത്ത അരിയും പച്ചക്കറിയും വിളയിച്ചെടുക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. പലതിന്റെയും പേരിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും വിഷമയമായ ഭക്ഷണസാധനങ്ങൾ വിൽക്കുന്നവർക്കുമൊക്കെ ഈ വായനശാല ശരിക്കും ഒരു അപകടകാരിയാണ്.